ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. രാജ്യത്ത് മാതൃകാ സൌരോർജ്ജ ഗ്രാമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഓരോ ജില്ലയിലും ഒരു മാതൃകാ സൌരോർജ്ജ ഗ്രാമം സൃഷ്ടിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ രാജൻ. പ്രക്ഷേപണ സേവന നിയന്ത്രണ ബില്ലിന്മേൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിനുള്ള കാലാവധി നീട്ടിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാകാം എന്ന സന്ദേശവുമായി ഇന്ന് ലോക അവയവദാന ദിനം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും മഴ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ വിശദമായി. പ്രധാൻമന്ത്രി സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജനയ്ക്ക് കീഴിൽ രാജ്യത്ത് മാതൃകാ സൌരോർജ്ജ ഗ്രാമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തിറക്കി. പദ്ധതി പ്രകാരം രാജ്യത്തുടനീളം ഓരോ ജില്ലയിലും ഒരു മാതൃകാ സൌരോർജ്ജ ഗ്രാമം സൃഷ്ടിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. പദ്ധതി നടത്തിപ്പിനായി 800 കോടി രൂപ അനുവദിച്ചതായും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പദ്ധതിക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഗുജറാത്തിലെ അഹമ്മദാബാദിൽ തിരംഗ യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്യും. ഗുജറാത്ത് മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ യാത്രയിൽ പങ്കെടുക്കും. ഹർഘർ തിരംഗ പ്രചാരണത്തിന്റെ ഭാഗമായി അഹമ്മദാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇന്നും തുടരും. ഇന്നലത്തെ തെരച്ചിലിൽ ചാലിയാറിൽ നിന്ന് മൃതദേഹാവശിഷ്ടം കണ്ടെത്തി. മഴയെ തുടർന്ന് അപകട മേഖലയിലെ തെരച്ചിൽ ഇന്നലെ ഉച്ചയോടെ അവസാനിപ്പിച്ചിരുന്നു. വയനാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. വീടുകളുടെ വാടക സംസ്ഥാന സർക്കാർ നൽകും. അതേസമയം ഉരുൾപൊട്ടലിൽ ദുരന്തത്തിനിരയായവരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ കേരള ബാങ്ക് തീരുമാനിച്ചു. കേരള ബാങ്ക് ചൂരൽമല ശാഖയിലെ വായ്പക്കാരിൽ ദുരന്തത്തിൽ മരിച്ചവരുടെയും ഈടു നൽകിയ വീടും വസ്തുക്കളും നഷ്ടപ്പെട്ടവരുടെയും മുഴുവൻ വായ്പകളും എഴുതിത്തള്ളുന്നതിനാണ് ബാങ്ക് ഭരണസമിതി യോഗം തീരുമാനിച്ചത്. കോഴിക്കോട് വിലങ്ങാടുണ്ടായ ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്കായി വെള്ളിയാഴ്ച പ്രത്യേക അദാലത്ത് സംഘടിപ്പിക്കും. അദാലത്തിൽ വെച്ചുതന്നെ കഴിയുന്നത്ര രേഖകൾ പുനഃസൃഷ്ടിച്ച് നൽകാനാണ് ശ്രമം. റവന്യൂ, സിവിൽ സപ്ലൈസ്, വിദ്യാഭ്യാസം, മോട്ടോർ വാഹനം, സാമൂഹ്യനീതി, തദ്ദേശ സ്വയംഭരണം, കൃഷി, രജിസ്ട്രേഷൻ തുടങ്ങിയ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ ക്യാമ്പിലുണ്ടാകും. പ്രത്യേക അദാലത്ത് ഉരുൾപൊട്ടലിൽ രേഖകൾ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണെന്നും അല്ലാത്ത അപേക്ഷകൾ സ്വീകരിക്കില്ലെന്നും അധികൃതർ അറിയിച്ചു. പ്രകൃതി ദുരന്തങ്ങളുടെ ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ തീയതിയും സമയവും ദൃശ്യത്തിൽ രേഖപ്പെടുത്തണമെന്ന് സ്വകാര്യ ഉപഗ്രഹ ടിവി ചാനലുകൾക്ക് വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം നിർദ്ദേശം നൽകി. ദുരന്തമോ പ്രകൃതിക്ഷോഭമോ ഉണ്ടായ ദിവസം മുതലുള്ള ദൃശ്യങ്ങൾ ആവർത്തിച്ച് കാണിക്കുന്നത് അനാവശ്യ ആശയക്കുഴപ്പത്തിനും കാഴ്ചക്കാർക്കിടയിൽ പരിഭ്രാന്തി സൃഷ്ടിക്കാനും ഇടയാകുമെന്ന് മന്ത്രാലയം പറഞ്ഞു. ഇത്തരം ദൃശ്യങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. പശ്ചിമബംഗാളിൽ വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഡോക്ടർമാരുടെ പ്രതിഷേധ സമരം തുടരുന്നു. കൊൽക്കത്തയിലെ ആർജി കർ മെഡിക്കൽ കോളേജിലെ ഡോക്ടറെയാണ് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയത്. സമരത്തെ തുടർന്ന് സംസ്ഥാനത്തുടനീളം ആരോഗ്യ സേവനങ്ങൾ തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട്. വിശദാംശങ്ങളിലേക്ക്.
വനിതാ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിന് ഉത്തരവാദികളായവർക്ക് കർശന ശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് പശ്ചിമബംഗാളിൽ ഡോക്ടർമാർ സമരം തുടരുന്നത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും റസിഡന്റ് ഡോക്ടർമാർ പണിമുടക്കിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. സമൂഹത്തിന്റെ നാനാതുറകളിലുള്ളവർ സമരത്തിൽ അണിചേർന്നു. അതേസമയം ആർജിക്കർ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച സന്ദീപ് ഘോഷിനെ കൊൽക്കത്തയിലെ നാഷണൽ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലായി നിയമിച്ചു. കേസിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ പുരോഗതിയുണ്ടാക്കാൻ പോലീസിന് കഴിയുന്നില്ലെങ്കിൽ അന്വേഷണം സിബിഐക്ക് കൈമാറുമെന്ന് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇന്നലെ അറിയിച്ചിരുന്നു. സംഭവത്തിൽ ദേശീയ വനിതാ കമ്മീഷന്റെ രണ്ടംഗ സംഘം ഇന്നലെ കൊൽക്കത്ത പോലീസ് ആസ്ഥാനത്തെത്തി കമ്മീഷണറെ കണ്ടു. സംഘം ഇന്ന് ആശുപത്രി സന്ദർശിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് സൂചന. പശ്ചിമബംഗാളിലെ വിദ്യാർത്ഥികളുടെ സുരക്ഷ ചോദ്യം ചെയ്യപ്പെടുകയാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ അഭിപ്രായപ്പെട്ടു. വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തെ ശക്തമായി അപലപിക്കുന്നതായും കേന്ദ്രമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
പ്രക്ഷേപണ സേവന നിയന്ത്രണ ബില്ലിന്മേൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിനുള്ള കാലാവധി ഒക്ടോബർ 15 വരെ നീട്ടി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. വിശകലനങ്ങൾക്ക് ശേഷം പുതിയ കരട് നിയമം പുറത്തിറക്കുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ വർഷം നവംബറിലാണ് പൊതുജന അഭിപ്രായം ആരാഞ്ഞ് കരട് ബില്ല് പ്രസിദ്ധീകരിച്ചത്. നിരവധി സംഘടനകളിൽ നിന്നും വ്യക്തികളിൽ നിന്നും അഭിപ്രായങ്ങൾ ലഭിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് എആർ ന്യൂസ് അണ്ടർസ്കോർ ടിവിഎം എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം.
അടിയന്തര സാഹചര്യങ്ങളിൽ പണം പിൻവലിക്കാനെത്തുന്ന നിക്ഷേപകർക്ക് ആദ്യത്തെ 3 മാസത്തിനുള്ളിൽ മുഴുവൻ തുകയും തിരികെ നൽകണമെന്ന് ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ആർബിഐ നിർദ്ദേശം നൽകി. ഈ രീതിയിൽ പണം പിൻവലിച്ചാൽ പലിശ നൽകേണ്ടതില്ലെന്നും ആർബിഐ പ്രസ്താവനയിൽ പറഞ്ഞു. നിക്ഷേപകർ മറ്റു കാരണങ്ങളാൽ പണം പിൻവലിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ കമ്പനികൾക്ക് നിക്ഷേപത്തിന്റെ 50% പലിശയൊന്നും നൽകാതെ നിക്ഷേപകർക്ക് നൽകാം. പുതിയ നിർദ്ദേശങ്ങൾ അടുത്ത വർഷം ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരും. രാജ്യത്ത് പ്രത്യക്ഷ നികുതി വരുമാനത്തിൽ വർധന. ഏപ്രിൽ 1 മുതൽ ഓഗസ്റ്റ് 11 വരെയുള്ള കാലയളവിൽ നികുതി വരുമാനം 23.99% വർദ്ധിച്ച് 8.13 ലക്ഷം കോടി രൂപയിൽ എത്തിയതായി ആദായനികുതി വകുപ്പ് അറിയിച്ചു. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 6.55 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് ലഭിച്ചത്. രാജ്യത്തെ ചില്ലറ വ്യാപാര മേഖലയിലെ വിലക്കയറ്റം ഈ വർഷം ജൂലൈയിൽ 3.54% കുറഞ്ഞു. 59 മാസത്തെ ഏറ്റവും താഴ്ന്ന നിരക്കാണിത്. പച്ചക്കറികൾ, പഴങ്ങൾ, സുഗന്ധ വ്യഞ്ജനങ്ങൾ എന്നിവയുടെ വിലയിടിവാണ് ഭക്ഷ്യവിലക്കയറ്റം കുറയാൻ കാരണം. ഇന്ന് ലോക അവയവദാന ദിനം. മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാകാമെന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ലോകമെമ്പാടും അവയവദാനത്തിന്റെ വർദ്ധിച്ചുവരുന്ന ആവശ്യകത പരിഹരിക്കുന്നതിനാണ് ലോക അവയവദാന ദിനം സംഘടിപ്പിക്കുന്നത്. ബോധവൽക്കരണത്തിനൊപ്പം ജീവൻ രക്ഷിക്കാനുള്ള നല്ല സംസ്കാരം വളർത്തിയെടുക്കുക കൂടി ലക്ഷ്യമിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് 13 ലോക അവയവദാന ദിനമായി ആചരിക്കുന്നത്. അടുത്ത 2 ദിവസം രാജ്യത്തെ വടക്കുകിഴക്കൻ മേഖലകളിലും ദക്ഷിണ മധ്യ മേഖലകളിലും അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഈ മേഖലകളിൽ ഓറഞ്ച് ജാഗ്രത പുറപ്പെടുവിച്ചു. രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, കിഴക്കൻ, വടക്കുകിഴക്കൻ ഇന്ത്യ എന്നിവിടങ്ങളിലെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അടുത്ത 7 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പുണ്ട്. കേരളത്തിൽ അടുത്ത 4 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 8 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും നൽകിയിട്ടുണ്ട്. തെക്കൻ കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഈ മാസം 16 വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ലക്ഷദ്വീപിലെ കവരത്തെ ദ്വീപിൽ നടന്ന 40th സുബ്രതോ മുഖർജി ഫുട്ബോൾ ടൂർണമെന്റിൽ ആന്ധ്രോത് ദ്വീപ് ചാമ്പ്യന്മാരായി. സമനിലയിൽ കളി അവസാനിച്ച ശേഷം പെനാൽറ്റി ഷൂട്ടൌട്ടിലൂടെയാണ് ആന്ധ്രോത് ദ്വീപിന്റെ ജയം. 9 ദ്വീപുകളാണ് ടൂർണമെന്റിൽ മത്സരിച്ചത്. വിദ്യാഭ്യാസ, കായിക, യുവജനക്ഷേമ വകുപ്പ് സെക്രട്ടറി അവനീഷ് കുമാർ വിജയികൾക്ക് ട്രോഫികൾ വിതരണം ചെയ്തു. ഇറാൻ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് ജവാദ് സരീഫ് രാജിവച്ചു. നിയമിതനായി 11 ദിവസത്തിന് ശേഷമാണ് സ്ഥാനമൊഴിയുന്നത്. പുതിയ ക്യാബിനറ്റ് അംഗങ്ങളെ തിരഞ്ഞെടുത്തതിലെ അതൃപ്തിയാണ് സ്ഥാനമൊഴിയാനുള്ള കാരണമെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിലൂടെ അറിയിച്ചു. ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്നത് തുടരണമെന്നും ഇറാനിയൻ ജനതയോട് ജവാദ് സരീഫ് അഭ്യർത്ഥിച്ചു. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ആക്രമണ സാധ്യത മുന്നിൽ കണ്ട് ഇസ്രായേൽ വ്യോമസേന ഉദ്യോഗസ്ഥരുടെ വിദേശ രാജ്യങ്ങളിലേക്കുള്ള യാത്രയ്ക്ക് നിരോധനം. സ്ഥിതിഗതികൾ നിരീക്ഷിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് വിദേശത്തേക്കുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെ ഒഴിവാക്കാൻ വ്യോമസേന നിർദ്ദേശം നൽകി. ഇസ്രായേലിലെ സാധാരണ പൌരന്മാർക്ക് നൽകിയിട്ടുള്ള സുരക്ഷാ നിർദ്ദേശങ്ങൾക്കും മാറ്റമില്ല. ഗസയിൽ സമാധാന ചർച്ചകൾ ഫലവത്താകുമെന്നും വെടിനിർത്തൽ കരാർ സാധ്യമാണെന്നും യുഎസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ്. ഇസ്രായേൽ ഗസ സംഘർഷ വിഷയത്തിൽ വ്യാഴാഴ്ച ചേരുന്ന യോഗത്തിൽ ഹമാസ് പ്രതിനിധികൾ പങ്കെടുക്കുമോ എന്ന സംശയം നിലനിൽക്കെയാണ് അമേരിക്കയുടെ പ്രതികരണം. പുതിയ ചർച്ചകൾക്ക് പകരം മുൻപ് നടന്ന ചർച്ചകളെ അടിസ്ഥാനമാക്കി വെടിനിർത്തലിനായി പദ്ധതി തയ്യാറാക്കണമെന്ന് ഹമാസ് ആവശ്യപ്പെട്ടു. രാജ്യത്ത് മാതൃകാ സൌരോർജ്ജ ഗ്രാമം നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഓരോ ജില്ലയിലും ഒരു മാതൃകാ സൌരോർജ്ജ ഗ്രാമം സൃഷ്ടിക്കും. വയനാട് ഉരുൾപൊട്ടലിൽ കാണാതായവർക്കു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്നും തുടരും. ക്യാമ്പിൽ കഴിയുന്നവരുടെ താൽക്കാലിക പുനരധിവാസം ഈ മാസം തന്നെ ഉറപ്പുവരുത്തുമെന്ന് മന്ത്രി കെ രാജൻ. പ്രക്ഷേപണ സേവന നിയന്ത്രണ ബില്ലിന്മേൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുന്നതിനുള്ള കാലാവധി നീട്ടിയതായി വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം. മറ്റൊരാളുടെ സന്തോഷത്തിന് കാരണമാകാം എന്ന സന്ദേശവുമായി ഇന്ന് ലോക അവയവദാന ദിനം. രാജ്യത്തെ വിവിധയിടങ്ങളിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരളത്തിലും മഴ മുന്നറിയിപ്പ്. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.